യും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ് ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വയ്ക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാനസൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തതയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപട നാട്യം കാണിക്കാതെ അധരങ്ങളെ സൂക്ഷിക്കുക. വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തതുകൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷിക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവീൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. ധീരത്വം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല. അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടമന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്ക് കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അവമാനിക്കരുത്. പിതാവിന്റെ അവമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവനെ അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അവ നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട. ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്ത കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിലൊടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അപലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും വരുത്. കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും വരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർതൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ജ്ഞാനം തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. ജ്ഞാനം സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. ജ്ഞാനത്തെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. ജ്ഞാനത്തെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവൻ അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്തിൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവനെ തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അപമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്കു തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ വചനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിട്ടിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും അരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവർത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെയാകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കുകയും അരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുത്. കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ്. നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക. നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടു ഉണ്ടാക്കരുത്. കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക. അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വായി തുറക്കരുത്. മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു. വീഴ്ചയ്ക്ക് വഴിതെളിക്കുന്നതും നാവ് തന്നെ. ഏഷണിക്കാരനെന്ന് പേര് കേൾപ്പിക്കരുത്. നാവ് കൊണ്ട് കെണി വയ്ക്കുകയും അരുത്. കള്ളനെ അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശകാരവും ലഭിക്കും. കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുത്. സ്നേഹിതനാകുന്നതിന് പകരം ശത്രുവായി തീരരുത്. ദുഷ്കീർത്തി അപമാനവും നിന്നെ ഉളവാക്കുന്നു. കപടഭാഷയ്ക്കും ഇത് തന്നെ പ്രതിഫലം. അഭിലാഷങ്ങൾക്ക് അടിപ്പെടരുത്. അവ നിന്നെ കാളക്കൂറ്റിനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്കമരമായി തീരും. ദുഷിച്ച ഹൃദയം അവനവനെ തന്നെ നശിപ്പിക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ അവൻ പരിഹാസപാത്രമായി തീരും. മധുരമൊഴി സ്നേഹിതന്മാരെ ആകർഷിക്കുന്നു. മധുര ഭാഷണം സൗഹൃദത്തെ ഉത്തേജിപ്പിക്കുന്നു. എല്ലാവരിൽ നിന്നും സൗഹൃദം സ്വീകരിച്ചുകൊള്ളുക. എന്നാൽ ആയിരത്തിൽ ഒരുവിനിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാവൂ. പരീക്ഷിച്ചറിഞ്ഞ് സ്നേഹിതനെ സ്വീകരിക്കാവൂ. വേഗം അവനെ വിശ്വസിക്കുകയും വരുത്. സൗകര്യം നോക്കി സൗഹൃദം നടിക്കുന്നവരുണ്ട്. കഷ്ടദിനത്തിൽ അവരെ കാണുകയില്ല. സ്നേഹിതൻ ശത്രുവായി മാറാം. കലഹം പരസ്യമാക്കി നിന്നെ അപമാനിച്ചേക്കാം. തീന്മേശ കൂട്ടുകാരൻ കഷ്ടദിനത്തിൽ നിന്നോടുകൂടെ കാണുകയില്ല. ഐശ്വര്യത്തിൽ അവൻ നിന്നോട് ഒട്ടി നിൽക്കുകയും നിന്റെ ദാസന്മാരോട് സ്വതന്ത്രമായി ഇടപെടുകയും ചെയ്യും. നിന്റെ തകർച്ചയിൽ അവൻ നിനക്കെതിരെ തിരിയുകയും നിന്നെ ഒഴിഞ്ഞു നടക്കുകയും ചെയ്യും. ശത്രുക്കളിൽ നിന്ന് അകന്നിരിക്കുകയും സ്നേഹിതരോട് സൂക്ഷിച്ച് പെരുമാറുകയും ചെയ്യുക. വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ഠമായ സങ്കേതമാണ്. അവനെ കണ്ടെത്തിയവൻ ഒരു നിധി കണ്ടെത്തിയിരിക്കുന്നു. വിശ്വസ്ത സ്നേഹിതനെ പോലെ അമൂല്യമായി മറ്റൊന്നുമില്ല. അവന്റെ മഹാത്മ്യം അളവറ്റതാണ്. വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവനെ കണ്ടെത്തും. ദൈവഭക്തന്റെ സൗഹൃദം സുദൃഢമാണ്. അവന്റെ സ്നേഹിതനും അവനെ പോലെ തന്നെ. മകനെ, ചെറുപ്പം മുതലേ ജ്ഞാനോപദേശം തേടുക. വാർദ്ധക്യത്തിലും നീ ജ്ഞാനം സമ്പാദിച്ചു കൊണ്ടിരിക്കും. ഉഴുതു വിതയ്ക്കുന്ന കർഷകനെ പോലെ അവളെ സമീപിക്കുകയും നല്ല വിളവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക. എന്തെന്നാൽ അവരുടെ വയൽ അല്പനേരം അധ്വാനിച്ചാൽ വളരെ വേഗം വിഭവങ്ങൾ ആസ്വദിക്കാം. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്. ബുദ്ധിഹീനന് അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർബഹമായ കല്ലുപോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. മകനെ, എന്റെ തീരുമാനം സ്വീകരിക്കുക. എന്റെ ഉപദേശം നിരാകരിക്കരുത്. നിന്റെ കാലുകൾ അവൾ ബന്ധിക്കട്ടെ. നിന്റെ കഴുത്ത് അവളുടെ ചങ്ങല അണിയട്ടെ. അവളുടെ മുഖത്തിന് ചുമല താഴ്ത്തുക. അവളുടെ കടിഞ്ഞാൺ കുടഞ്ഞെറിയരുത്. പൂർണ്ണ ഹൃദയത്തോടെ അവളെ സമീപിക്കുക. അവളുടെ മാർഗത്തിൽ തന്നെ സഞ്ചരിക്കാൻ സർവശക്തിയും പ്രയോഗിക്കുക. അന്വേഷിക്കുകയും തിരയുകയും ചെയ്യുക. അവൾ നിനക്ക് വെളിപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ വിട്ടുകളയരുത്. ഒടുവിൽ അവൾ നിനക്ക് ശാന്തി പ്രദാനം ചെയ്യും. അവൾ നിനക്ക് ആനന്ദമായി പരിണമിക്കുകയും ചെയ്യും. അപ്പോൾ അവളുടെ ബന്ധനം നിനക്ക് സംരക്ഷണവും അവളുടെ ചങ്ങല നിനക്ക് അലങ്കാരവുമായിരിക്കും. അവളുടെ മുഖം സ്വർണ്ണാഭരണവും കടിഞ്ഞാൽ നീലച്ചരടുമാകും. മഹത്വത്തിന്റെ നിലയങ്കി പോലെ നീ അവളെ ധരിക്കും. തിളങ്ങുന്ന കിരീടം പോലെ നീ അവളെ അണിയും. മകനെ, മനസ്സുവെച്ചാൽ നിനക്കും ജ്ഞാനിയാകാം. ഉത്സാഹിച്ചാൽ നിനക്കും സമർത്ഥനാകാം. താല്പര്യപൂർവ്വം ശ്രദ്ധിച്ചാൽ അറിവ് ലഭിക്കും. ഏകാഗ്രചിത്തൻ വിവേകിയാകും. മുതിർന്നവരുടെ ഇടയിൽ പക്വമതിയോട് ചേർന്ന് നിൽക്കുക. ദിവ്യ ഭാഷണം ശ്രവിക്കാൻ മനസ്സിരുത്തുക. ജ്ഞാനസൂക്തമൊന്നും വിട്ടുകളയരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവന്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. കർത്താവിന്റെ നിയമങ്ങളെ പറ്റി ചിന്തിക്കുക. അവിടുത്തെ പ്രമാണങ്ങളെ പറ്റി സദാ ധ്യാനിക്കുക. അവിടുന്ന് തന്നെയാണ് നിനക്ക് ഉൾക്കാഴ്ച നൽകുന്നത്. നിന്റെ ജ്ഞാന തൃഷ്ണ അവിടുന്ന് ശമിപ്പിക്കും. തിന്മ പ്രവർത്തിക്കരുത്. നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ദുഷ്ടതയിൽ നിന്ന് അകലുക. അത് നിന്നിൽ നിന്ന് അകന്നുപോകും. മകനെ, അനീതിയുടെ ഉഴവ് ചാലുകളിൽ വിതയ്ക്കരുത്. ഏഴിരട്ടി നീ അതിൽ നിന്ന് കൊയ്യുകയില്ല. കർത്താവിനോട് ഉയർന്ന സ്ഥാനവും രാജാവിനോട് ബഹുമതിയും അപേക്ഷിക്കരുത്. കർത്താവിന്റെ മുമ്പിൽ നീതിമാനെന്നും രാജാവിന്റെ സന്നിധിയിൽ വിജ്ഞനെന്നും നടിക്കരുത്. അനീതി തുടച്ചു നീക്കാൻ കരുത്തില്ലെങ്കിൽ ന്യായാധിപനാകാൻ ശ്രമിക്കരുത്. ശക്തനെ നീ ഭയപ്പെടുകയും അങ്ങനെ നിന്റെ നീതിനിഷ്ഠ കളങ്കിതമാവുകയും ചെയ്യും. സമൂഹത്തെ നിന്ദിക്കരുത്. ജനങ്ങളുടെ മുമ്പാകെ നിനക്ക് അപകീർത്തി വരുത്തുകയും അരുത്. പാപം ആവർത്തിക്കരുത്. ആദ്യത്തേതുപോലെ ശിക്ഷിക്കപ്പെടാതിരിക്കില്ല. എന്റെ നിരവധിയായ കാഴ്ചകൾ അവിടുന്ന് പരിഗണിക്കും. ഞാൻ അർപ്പിക്കുന്ന അത്യുന്നതനായ ദൈവം സ്വീകരിക്കുമെന്ന് പറയരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. സന്തപ്ത ഹൃദയനെ പരിഹസിക്കരുത്. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സഹോദരിക്കാൻ ശ്രമിക്കരുത്. സ്നേഹിതനോടും അങ്ങനെ തന്നെ. കള്ളം പറയരുത്. കളവ് പറയുന്ന ശീലം നന്മ വരുത്തുകയില്ല. മുതിർന്നവരുടെ മുമ്പിൽ പുലമ്പരുത്. പ്രാർത്ഥനയിൽ വാചാലത വേണ്ട. കഠിനാധ്വാനമോ വയലിലെ വേലയോ വെറുക്കരുത്. അത്യുന്നതൻ നിശ്ചയിച്ചതാണത്. പാപിയുടെ ഗണത്തിൽ ചേരരുത്. ശിക്ഷ വിദൂരത്തല്ലെന്നോർക്കുക. അത്യന്തം വിനീതനാവുക. എന്തെന്നാൽ അധർമ്മിക്ക് അഗ്നിയും പുഴുവുമാണ് ശിക്ഷ. സ്നേഹിതനെ പണത്തിനു വേണ്ടിയോ സഹോദരനെ ഓഫീർ പൊന്നിനു വേണ്ടിയോ കൈമാറരുത്. നല്ലവളും വിവേകിനിയുമായ ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവരുടെ സ്വഭാവ വൈശിഷ്ട്യം സ്വർണത്തെക്കാൾ വിലയേറിയതാണ്. വിശ്വസ്തനായ ദാസനോടോ സത്യസന്ധനായ വേലക്കാരനോടോ നീചമായി പെരുമാറരുത്. ബുദ്ധിമാനായ ദാസനെ ഹൃദയപൂർവം സ്നേഹിക്കുക. അവന്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത്. നിന്റെ ആടുമാടുകളെ പരിപാലിക്കുക. പ്രയോജനകരമെങ്കിൽ അവയെ സൂക്ഷിക്കുക. നിന്റെ പുത്രന്മാരെ അച്ചടക്കത്തിൽ വളർത്തുക. ചെറുപ്പം മുതലേ അനുസരണം ശീലിപ്പിക്കുക. നിന്റെ പുത്രിമാർ ചാരിത്രവതികളായിരിക്കാൻ ശ്രദ്ധ പതിക്കുക. അതിലാളനമരുത്. പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ വലിയൊരു ചുമതല തീരുന്നു. വിവേകമുള്ള ഒരുവന് വേണം അവളെ നൽകാൻ. ഇഷ്ടപത്നിയെ ഉപേക്ഷിക്കരുത്. പൂർണ്ണഹൃദയത്തോടെ പിതാവിനെ ബഹുമാനിക്കുക. നൊന്തുപെറ്റ അമ്മയെ മറക്കരുത്. മാതാപിതാക്കന്മാരാണ് നിനക്ക് ജന്മം നൽകിയെന്നോർക്കുക. നിനക്ക് അവരുടെ ദാനത്തിന് എന്ത് പ്രതിഫലം നൽകാൻ കഴിയും? പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക. അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. സർവശക്തിയോടുകൂടി ക്രിസ്താവിനെ സ്നേഹിക്കുക. ദൈവമേ സ്തുതിക്ക് യോഗ്യമാണെന്നു ബാറിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ് മധുരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച വഴി നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും അവസരവും ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പലവിധമായ ലോക താല്പര്യങ്ങളിൽ ഏർപ്പെടാൻ അവസരവും ആഗ്രഹവും ഉണ്ടായിരുന്നിട്ടും അതൊക്കെ അല്പസമയത്തേക്ക് മാറ്റി നിർത്തി ദൈവത്തോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ആ പരിശുദ്ധാത്മാവ് നന്മയോടുകൂടി ഇരിപ്പത്തക്കവണ്ണം നമ്മളെ നമ്മുടെ ഹൃദയങ്ങളെ പ്രേരിപ്പിക്കാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നിമിഷങ്ങളൊക്കെയും തമ്പുരാൻ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, തമ്പുരാൻ നമ്മളെ അറിയുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് വീണ്ടും വീണ്ടും ആ കർത്തൃ സന്നിധിയിൽ അടുത്ത് വരുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഓരോ നിമിഷവും അങ്ങയോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദങ്ങളായ നിമിഷങ്ങളായിട്ട് കണക്കാക്കുവാനും ജീവിതത്തിന്റെ അവസാനം വരെയും ആ സന്തോഷം അനുഭവിക്കത്തക്കവണ്ണം അങ്ങയോട് ചേർന്നിരിക്കത്തക്കവണ്ണം ഉള്ള ഒരു ചിന്ത ഞങ്ങളിൽ ഒരു പ്രേരകമായ ശക്തി എപ്പോഴും ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നതും നമ്മുടെ ജീവിതത്തിന് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു തലങ്ങളിലേക്ക് നയിപ്പാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്നു ഉദ്യോഗിപ്പിക്കുന്നതുമൊക്കെ ആ പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന നന്മകളാണ്. ആ നന്മകളെ കളയാതെ വിട്ടുകളയാതെ ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് വളരെ സജീവമായി നേർ നൽകുന്ന ഭദ്രാസന മെത്രാപ്പോലിത്തയെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഇന്ന് തിരുവചനം ധ്യാനിപ്പാൻ തക്കവണ്ണം ഒരുങ്ങി വന്നിരിക്കുന്നത് നമുക്ക് സുപരിചിതനായ പ്രിയപ്പെട്ട ഐസക്കച്ചനാണ്. അതിന് അരമനയിൽ തന്നെയാണ് താമസിക്കുന്നുള്ള കാര്യം അറിയാം. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ വളരെ ചിന്തോദ്വേഗമായ ആശയങ്ങൾ കൈമാറുവാൻ തക്കവണ്ണം ദൈവം എടുത്തുപയോഗിക്കുന്ന ഒരു വൈദികനാണെന്നുള്ള നമുക്കറിയാം. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 9-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. വളരെ പഴമയുള്ള ഒരു ഗീതമാണ്. ഒരുപക്ഷെ ആർക്കും ഈ പാട്ട് അറിയാത്തവരാരുമില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധത്തെ പലപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു ആഴമായ ഗീതം. ജീവിതത്തിൽ ഭാഗ്യത്തിന് വിവിധ തലങ്ങളും വിവിധ മേഖലകളൊക്കെ ആധുനിക മനുഷ്യൻ കണ്ടെത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവത്തിന്റെ വെട്ടമുള്ള മനുഷ്യൻ എപ്പോഴും പറയും, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്റെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളാണ്. പഴയ പിതാക്കന്മാരെ നമ്മളെ ഓർപ്പിക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും സമർപ്പിക്കാം.
യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോട് എന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്നെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. പൊക്കി എന്റെ പാപമെല്ലാം തന്റെ അകത്താൽ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാൽ. ഓർക്കും തോറും സ്നേഹം എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആർക്കും ഏതൻ കൂടെ വാഴാതെന്നു സാധ്യമോ, ആർക്കും ഏതൻ കൂടെ വാഴാതെന്നു സാധ്യമോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ ചുക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ, പണിടുന്ന നാളിനായ നോക്കി പാർക്കുന്നേ, വാണിടുന്ന നാളിനായ നോക്കി പാർക്കുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. അന്നു തീരു എന്റെ കഷ്ടമിന്നി മന്നിലെ, അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരത്തു പാടി ആർക്കുമേ, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനോ, എന്നെനിക്കു സാധ്യമോ മഹൽ സമ്മേളനോ. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനെ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. വല്ലഭനെ വല്ലഭനെ പൊന്നുകാന്തനെ, അല്ലൽ തീർക്കാൻ എന്നു വന്നു ചേർത്തിടുമെന്നെ. ഉല്ലമില്ല ബോധത്തോടെ വീണകളേന്തീ,
അല്ലേലൂയ ഗാനം പാടി വാണിടുവാനാ, അല്ലേലൂയ ഗാനം പാടി വാണിടുവാനായി യേശുവോടു ചേർന്നിരിപ്പാതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ, ആശ തന്നെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ.
പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ
സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രതിപ്പിക്കപ്പെട്ടവനെ ഞങ്ങളോട് ഞങ്ങൾക്ക് തരണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തിനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുടുത്തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
കർത്താവേ നിനക്ക് സ്തുതി, ഭാവികളായ നിന്റെ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കുമോ
സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ,
പിതാവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവത്തിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വളരണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ, തരണമേ, മരകടക്കാരോടെയോ ക്ഷമിച്ചത് പോലെ കുടുംബങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദിശയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദൂടനാൾ രാജ്യശക്തി മാത്രം നിനക്കുള്ളതാകുന്നു. ആ മീൻ
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം,
കർത്താവിനോടുകൂടെ നീതികളിൽ വാഴ്ത്തപ്പെട്ടോളാകുന്നു. എന്റെ ഫലമായ നമ്മുടെ കർത്താവ് ഈശ്വരനൊക്കെ പറയാമേ തമ്പുരാന്റെ അമ്മേ, ആരാധനകൾക്ക് വേണ്ടി ഇപ്പോഴും മരണത്തിനെ അപേക്ഷിക്കണമേ. ആ മീൻ പാറയ്ക്കുമോർ ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള സർവകൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യമെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വനിഷ്ഠവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ട പ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടവിനെ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ യേശു മിശിഹ എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാകുന്നു എന്നിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ യാചിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ, ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും എന്നോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ മഹത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്റെ അന്യായത്തിൽ നിന്നും നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. കർത്താവായ ശിവശിക എന്നെ പോലെയുള്ള ദുഷ്ടമാർഗം പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. അവിടെ അഗ്നി കടാതെയും പുഴു ചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. എന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ശുങ്കക്കാരെയും വേശ്യാ സ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതിദുഷ്ടന്മാരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിപ്പിക്കുവാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. ആയതുകൊണ്ട് ദുരജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനകളെ പ്രതിയും അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ദയവുള്ളവനും കനിമുള്ളവനുമാകുന്നുവല്ലോ, ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നു. കർത്താവായ യേശുമശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും വന്നേക്കും തന്നെ.
ആമേൻ. പ്രിയക ദൈവത്തിന്റെ ധന്യനാമത്തിനെ മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം അധിവസിക്കുന്ന ഈ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ചിലേക്ക് പ്രവേശിക്കുക. രണ്ട് ദിവസം കഴിയുമ്പോൾ പുതിയ പ്രസിഡന്റ് ചാർജ് എടുക്കുകയും അങ്ങനെ വളരെ ആകാംക്ഷയുടെ ജനം കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. പ്രത്യേകിച്ചും ഇമിഗ്രന്റ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. കാരണം ഇമിഗ്രേഷൻ പോളിസീസ് ഒക്കെ ചേഞ്ച് ചെയ്യുമോ എന്ന ഭയമുണ്ട്. മറ്റു പല പോളിസി ചേഞ്ചസും പെട്ടെന്നുള്ള പോളിസി ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമോ എന്നുള്ള ഭയവും ഒക്കെ ഉണ്ടായതുകൊണ്ട് ആ ഒരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നതെങ്കിലും ദൈവം ആർക്കും പ്രയാസമില്ലാത്ത രീതിയിലും എന്നാൽ ഈ രാജ്യത്തിന്റെ പൊതുവായ നന്മ ലക്ഷ്യമാക്കിയുമുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സഭയെ സംബന്ധിച്ചിടത്തോളവും അതിന്റെയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. ഒന്ന്, സഭയുടെ 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കി വരുന്ന പുതിയ മാനേജിംഗ് കമ്മിറ്റി, അതിന്റെ പുതിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ഭദ്രാസന തലത്തിലുള്ള മീറ്റിംഗുകൾ നടക്കുകയാണ്. നമ്മുടെ ഭദ്രാസനത്തിൽ ഫെബ്രുവരി മാസം 4-ാം തീയതി ശനിയാഴ്ച ഈ ഭദ്രാസനത്തിൽ നിന്നുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള ഇലക്ഷൻ നടക്കുകയാണ്. ഈ ഭദ്രാസനത്തെ സ്നേഹിക്കുകയും സഭയോട് താല്പര്യമുള്ളവരും ഒക്കെ ആയിട്ടുള്ളവർ തെരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ ഈ ഭദ്രാസനത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കത്തക്കവണ്ണമുള്ള ആളുകൾ തെരഞ്ഞെടുക്കപ്പെടുവാൻ തക്കവണ്ണം അവർ മുമ്പോട്ട് അങ്ങനെയുള്ളവർ മുമ്പോട്ട് വരികയും അവർ തെരഞ്ഞെടുക്കുകയും ചെയ്യാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസന കൗൺസിൽ, 5 വർഷത്തേക്കുള്ള ഭദ്രാസന കൗൺസിൽ പുതിയ സെക്രട്ടറിയും കൗൺസിലും അംഗങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ ഭദ്രാസനത്തിന്റെ അതൊരു ചെറിയ തുടക്കം, അതിന്റെ തുടക്കമാണിത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. അപ്പൊ അതിന് അനുയോജ്യരായ ഒരു 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 സമിതി വരുവാനും തക്കവണ്ണം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഭദ്രാസനത്തിന്റെയും സഭയുടെ പൊതുവായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ അക്കാര്യത്തിൽ ഉണ്ടാകണം. ശിക്ഷണിൽ വെച്ച് ഫെബ്രുവരി മാസം 2-ാം തീയതി വൈദിക മീറ്റിങ്ങും, 3-ാം തീയതി ഭദ്രാസന അസംബ്ലിയും, 4-ാം തീയതി ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കുള്ള ഇലക്ഷനും നടക്കുകയാണ്. ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ നടക്കുന്ന മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹകരമായിട്ട് നടക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ചും അത് ഭംഗിയാകുവാൻ തക്കവണ്ണം അധ്വാനിക്കുന്ന ഒരു ഭാഗം, ഒരു കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റി അംഗങ്ങളെല്ലാവരുടെയും അധ്വാനം ഫലപ്രാപ്തിയിലെത്തുവാനും തക്കവണ്ണം നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ഇന്ന് നമ്മുടെ ദൈവജനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഐസക് വി പ്രകാശത്തിനാണ്. അച്ഛനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ ബുധനാഴ്ച പ്രയറും നമ്മുടെ കൂട്ടായ്മയിലും അച്ഛന്റെ നേതൃത്വമുണ്ട്. അച്ഛൻ മിക്കപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഐസക് വി പ്രകാശ് അച്ഛൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 11-ാമത്തെ ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു പോൽ അനുദിനം നീ പണിയണമേ. ഞാനും നിങ്ങളും ഒക്കെ ഓരോ നിമിഷങ്ങളും ദൈവകരങ്ങളിലാണ്. ഒരുപക്ഷെ നമ്മുടെ ആശ്വാസവും നമ്മുടെ ബലവും തന്നെ ഞാൻ എവിടെയൊക്കെ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധ്യമാണ്. അപ്പോൾ കരങ്ങളിൽ ഇരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന മനുഷ്യന് ഈ പ്രപഞ്ചത്തില് ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരിക്കലും താഴ്ത്തി കളയുന്ന കരങ്ങളല്ല തമ്പുരാന്റെ കരങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും ആ കരങ്ങളിൽ ഇരിക്കത്തക്കവണ്ണം അതിനുള്ള ഭാഗ്യവും അതിനുള്ള ധന്യതയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവമേ അവിടുത്തെ കൃപ അനുസ്യൂതം ഞങ്ങളുടെ മേൽ ചൊരിയണമേ, ആവശിക്കണമേ എന്ന് ദൈവം പാകെ ഈ ഗാനത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം.
തിരുക്കാരത്താൽ വാഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തടവേ, കുശവൻ കൈ തളി മണ്ണു ഞാൻ ആരോദിനം നീ പാടിയണവേ, കുശവൻ കൈ തളി മണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, ഭജനം ജ്ഞാനിക്കുമ്പോൾ ഹൃദയം ആശ്വസിക്കും, കൂരിരുളിൻ താഴ്വരയിൽ ൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമദായി മൊഴികൾ, തിരുക്കാരത്താൽ വാഹിച്ചു എന്നെ തിരുവേദം പോൽ നടത്തടാമേ, കുശവൻ കൈ തളി മണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, കുശവൻ കൈ തളി മണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, ആഴിയതിൽ പാടകൾ എന്റെ പ്രിയൻ യേശുവുണ്ട്, ചേർന്നിടുമോ പാവനമതിൽ എന്റെ പ്രിയൻ യേശുവുണ്ട്, ചേർന്നിടുമേ പാവനമതിൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തടവേ, കുശവൻ കൈ കളി മണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, കുശവൻ കൈ കളി മണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, അവൻ നാമുക്കായി ജീവൻ നൽകി ഒരു കേടുന്നു വലിയ രക്ഷ, ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ ദേശമതിൽ, വൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗകനാൻ ദേശമതിൽ, തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തടവേ, കുശവൻ കൈ തളി മണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ, കുശവൻ കൈ തളി മണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട അച്ഛന് സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിനന്ദനായ ഭദ്രാസന മെത്രാപ്പൊലീത്ത അലക്സിയോസ് മാറിയ യൂസേബിയോസ് തിരുമേനി, ഈ സുബോറോ പ്രാർത്ഥനാ സംഗമത്തിന് അനുഗ്രഹീതമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ, ഭദ്രാസനത്തിലെ ശ്രേഷ്ഠരും അനുഗ്രഹീതരും, ദൈവജനത്തെ നന്നായി നയിക്കുന്നവരുമായ പ്രിയ വൈദികരെ, വിശ്വാസ സമൂഹമേ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിലെ സ്നേഹവന്ദനം. അനുഗ്രഹീതമായ ഒരു പ്രഭാതം ദൈവം തമ്പുരാൻ ഈ പുതിയ വർഷത്തിന്റെ സ്വർഗീയമായ നിമിഷങ്ങളിൽ നമുക്ക് നൽകുകയും വീണ്ടും ദൈവത്തെ മുഖാമുഖം കാണുവാൻ, വചനത്തിന്റെ ദീപ്തമായ ഭാവങ്ങളെ പരിശോധിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒരവസരം കൂടി ലഭിക്കപ്പെടുമ്പോൾ അത് ഭംഗിയായി ഉപയോഗിക്കുവാനും നമുക്ക് സാധ്യമാകുന്നതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കരുണാസമ്പന്നനായ ദൈവം നമ്മളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭംഗിയായി വഴി നടത്തി. അഭിനന്ദനായ തിരുമേനി സൂചിപ്പിച്ചതുപോലെ സഭയെ സംബന്ധിച്ചിടത്തോളവും നമ്മളൊക്കെ ഇപ്പോൾ വസിക്കുന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും സുപ്രധാനമായ നിമിഷങ്ങളിലേക്കും ദിവസങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലുകയാണ്. പ്രാർത്ഥനാപൂർവമായ ഒരു സമീപനം ഈ ഭാഗങ്ങളിലൊക്കെയും നമുക്ക് നന്നായി സമർപ്പിക്കുവാനുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ അനുഗ്രഹീതമായ നേതൃത്വ പദവിയിലേക്ക് എത്തുന്നവർ, ഭദ്രാസനത്തിന്റെ ശ്രേഷ്ഠമായ ചുമതലകളിൽ അഭിമന തിരുമേനിയോടൊപ്പം പങ്കാളികളാകുന്നവർക്കും ദൈവത്തിന്റെ അനുഗ്രഹീതമായ നിശ്ചയങ്ങളും ദൈവസ്നേഹവും ശുഷ്കാന്തിയും ആത്മാർത്ഥതയും ഒക്കെ ലഭിക്കട്ടെ, അതേറ്റവും ഭംഗിയായി തീരട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ മാസം 20-ാം തീയതി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ ഒരു ദിവസമാണ്. ഉത്കണ്ഠകൾ പല സന്ദർഭങ്ങളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് നൽകപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഓർക്കാറുണ്ട്, നമ്മെ ഭരിക്കുന്ന ഭരണകർത്താക്കളിൽ നിന്ന് നമുക്ക് നീതിയും അനുഗ്രഹവും ഒക്കെ ലഭിക്കാനുള്ള മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പുതുതായി സ്ഥാനമേൽക്കുന്ന അനുഗ്രഹീതനായ വ്യക്തിത്വത്തിന് എല്ലാ നന്മകളും ഈ സമയത്ത് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ധ്യാനിക്കുവാനും പഠിക്കുവാനും വേദപുസ്തകവുമായി ബന്ധപ്പെടുത്തി ഒരു വിഷയം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുകയും എന്ന പ്രത്യേകമായ ദൗത്യം വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ സ്വർഗരാജ്യം എന്താണെന്ന് വിശദമായി വ്യക്തമാക്കുവാൻ ദൈവശാസ്ത്രമോ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയോ ഉപയോഗിക്കുന്നതിന് പകരം ഉപമകളിലൂടെ യേശുതമ്പുരാൻ സംസാരിച്ച വേദഭാഗങ്ങളും നമുക്ക് സുപരിചിതമാണ്. ആ വേദഭാഗം അതിന്റെ 13-ാം അധ്യായം ആരംഭിച്ച് കുറച്ചു കഴിഞ്ഞ് 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്താന്ന് അവനോട് ചോദിച്ചു. അവനോട് അവൻ ഉത്തരം പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും. അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളായി അവരോട് സംസാരിക്കുന്നു. ഇങ്ങനെ വേദഭാഗം ആരംഭിച്ച് ധാരാളം ഉപമകൾ ആ അധ്യായത്തിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ 13-ാം അധ്യായത്തിന്റെ 53-ാം വാക്യത്തിൽ ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു തമ്പുരാൻ അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? അവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? അവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? ഇപ്രകാരം പരിഹസിക്കുന്ന ഒരു അനുഭവവും ഈ വേദപുസ്തകത്തിന്റെ 13-ാം അധ്യായം ഈ വേദഭാഗത്തിന്റെ 13-ാം അധ്യായം അവസാനിക്കുന്ന സന്ദർഭങ്ങളിലുണ്ട്. ഞാൻ ഈ വേദഭാഗത്തെ കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന ഒരാശയം, അനുവാചകരെ അഥവാ കേൾവിക്കാരെ സന്തോഷിപ്പിക്കുന്നതോ രോഗം മാറ്റുമെന്നുള്ള വർത്തമാനം വാക്കിലൂടെ പറയുകയോ സമ്പത്ത് വർദ്ധിക്കും എന്ന് പറയുകയോ സൗഭാഗ്യങ്ങൾ ലഭിക്കപ്പെടുമെന്ന് പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വലിയ നന്മകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് പ്രവചിക്കുകയോ ചെയ്യുന്ന പ്രസംഗകരെ ഇന്നത്തെ ശ്രോതാക്കൾക്ക് വളരെ ഇഷ്ടമാണ്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ നിത്യജീവനെക്കുറിച്ചോ കൂദാശ മർമ്മങ്ങളെ കുറിച്ചോ പഠിപ്പിക്കുവാനോ പ്രതിപാദിക്കുവാനോ ശ്രമിച്ചാൽ അങ്ങനെയുള്ള വൈദികരെ പ്രിയപ്പെട്ട വൈദികരായിട്ടോ പ്രസംഗകരായിട്ടോ കരുതാത്ത ഒരു പ്രത്യേക കാലയളവിൽ നമ്മൾ വസിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ധൈര്യം യോഹന്നാൻ നേടിയെടുത്തു? പ്രത്യേകിച്ച് ദൈവരാജ്യം എന്ന വാക്ക് പണ്ഡിതന്മാർ പഠിച്ചത് ഇംഗ്ലീഷ് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ ഇങ്ങനെ വായിച്ചു. രണ്ട് പ്രധാന ഒരുപാട് തലങ്ങൾ വായിക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നിയ രണ്ട് ആശയങ്ങൾ ഇങ്ങനെയാണ്. വട്ട് യു മീൻ ബൈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെയാണ്. ഇസ് ദ റൂൾ ഓഫ് ആൻ എക്സ്റ്റേണൽ സോവറിൻ ഗോഡ് ഓവർ ഓൾ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും ഭരിക്കുന്ന ഒരു അധിപൻ, ആ അധിപന്റെ ഭരണം, അതിനെ കിങ്ഡം ഓഫ് ഗോഡ് എന്ന ഒരു പദത്തിലൂടെ വിവക്ഷിക്കുന്നു. അത് പ്രത്യേകിച്ച് സങ്കീർത്തനം 103 സങ്കീർത്തനത്തിന്റെ 19 വാക്യത്തിലോ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4:3 വാക്യത്തിലോ ഒക്കെ വായിച്ചാൽ ഇതിനെ, ഈ വാക്യത്തെ, ഈ വാചകത്തെ സാധൂകരിക്കുന്ന അനുഭവങ്ങൾ അവിടെ നമുക്ക് വിശദമായിട്ടുണ്ട്. രണ്ടാമത് മറ്റൊരിടത്ത് വായിച്ചത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ സ്പിരിച്വൽ റൂൾ ഓവർ ദ ഹാർട്ട് ആൻഡ് ലൈഫ്സ് ഓഫ് ദോസ് ഹു വില്ലിംഗ്ലി സബ്മിറ്റ് ടു ഗോഡ്സ് അതോറിറ്റി. അതൊരു ആധ്യാത്മിക കൂട്ടായ്മയാണ്, ഒരു ആധ്യാത്മിക ഭരണമാണ്. ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ മേൽ ദൈവം അധിവസിക്കുന്ന ഒരു ആധ്യാത്മിക കൂട്ടായ്മ. അതിൽ ഭൗതികതയേക്കാൾ ആധ്യാത്മിക കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളെ മുൻനിർത്തി നമ്മൾ ഈ വേദഭാഗത്തെ അല്ലെങ്കിൽ ഈ വാക്കിനെ ഒന്ന് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എന്നും ഈ കാര്യം പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്ന ഏതു മനുഷ്യനും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ അർത്ഥം അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും നിന്റെ രാജ്യം വരേണമേ എന്ന് അതിന്റെ മധ്യത്തിൽ പറഞ്ഞു പോകാറുണ്ട്. അതേത് അർത്ഥതലത്തിലാണെന്ന് ഞാൻ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഈ രാജ്യം ഭൗമികമായൊരു രാജ്യത്തെ കുറിച്ചാണോ എന്റെ ആഗ്രഹം, അതോ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ വരണമെന്നുള്ളതിനെ കുറിച്ചാണോ? മറ്റൊരിടത്ത് നമ്മൾ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ, അത് കൂദാശാപരമായ കാര്യങ്ങളാണെങ്കിലും യാമപ്രാർത്ഥനകളാണെങ്കിലും, അത് പൂർത്തീകരിക്കുമ്പോൾ കുക്കുലിയോൻ ചൊല്ലുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ഏറ്റു പറയാറുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്, അതൊരു പ്രതിജ്ഞ കൂടിയാണ്, അതൊരു ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ഒരു പുനഃപ്രതിഷ്ഠ കൂടിയാണ്. ഈ പ്രതിഷ്ഠ നിർവഹിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഖണ്ഡികയിൽ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. അപ്പോൾ വരുവാനിരിക്കുന്ന ഒരു രാജ്യം ഉണ്ടെന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുവാനും അതനുസരിച്ച് സ്വയ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു ആഹ്വാനം ഇതിലൂടെ നമ്മൾ സംജാതമാക്കാറുണ്ട്. എങ്കിൽ വേദപുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ക്രിസ്തുവിന്റെ പ്രധാന പഠിപ്പിക്കലുകൾ പല മർമ്മങ്ങളായി രഹസ്യങ്ങളായി നമ്മൾ വെളിപ്പെട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും സ്വർഗരാജ്യത്തേക്കുള്ളൊരു പ്രതിപാദ്യമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉള്ളടക്കം എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ബൈബിൾ എന്ന ഒരു വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വേദപുസ്തകമാണ്. അത് ബൈബിൾ ആണോ എന്നതിൽ സംശയമുണ്ട്. ഹോളി ബൈബിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകം. ബൈബിൾ എന്ന വാക്ക് ബിബ്ലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും കേവലം ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകം എന്ന അർത്ഥത്തിലേക്ക് മാത്രം അതിന്റെ അർത്ഥം ലഭിക്കുമ്പോൾ, അതിന് ഏതോ ഒരു പണ്ഡിതനാകാം എന്ന് ഞാൻ കരുതട്ടെ, അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഹ്രസ്വമായ ഒരു നിർവചനം, ബൈബിൾ മീൻസ് ഇറ്റ് ഈസ് ദ ബേസിക് ഇൻഫോർമേഷൻസ് ബിഫോർ ലീവിംഗ് എർത്ത്. ഭൂമിയിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ ജീവിക്കാനുള്ള അത്യാവശ്യ നന്മകളൊക്കെ പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം. അങ്ങനെ അതിനെ തരം താഴ്ത്തുന്നതിനേക്കാൾ ഉപരി നിത്യജീവൻ പ്രാപിക്കുവാൻ ഈ ലോകത്ത് അതിന്റെ തുടക്കം കുറിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമെന്ന് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. എന്തുമാകട്ടെ, ആ വേദപുസ്തക ചിന്തയോട് അനുബന്ധിച്ച് വിശുദ്ധനായ യോഹന്നാൻ ഈ ധൈര്യം കാട്ടിയതിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ജനുവരി 8 നമ്മൾ 7 അദ്ദേഹത്തിന്റെ പെരുന്നാൾ കൊണ്ടാടുന്ന സഭയുടെ മക്കളായ നമ്മളൊക്കെ ഒരു കാര്യം പ്രസംഗത്തിലൂടെ ധ്യാനത്തിലൂടെ വീണ്ടും മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തുകയുണ്ടായി. നീതിക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും ജീവിതത്തെ ക്രമപ്പെടുത്തി സ്വർഗരാജ്യം ഉണ്ട് എന്നും അതിനുവേണ്ടി നമ്മളെ തന്നെ മാനസാന്തരപ്പെട്ട ജീവിതത്തിലേക്ക് നയിക്കണമെന്നും ആഹ്വാനം ചെയ്ത യോഹന്നാൻ സ്നാപകനെ നിർദ്ദയം ശിരസ് ഛേദിച്ച് കൊല്ലുവാൻ ചക്രവർത്തിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. അത് പേടിച്ചായിരിക്കാം ഒരുപക്ഷെ ഇന്നും ഈ മാനസാന്തരത്തെ കുറിച്ചോ ന്യായവിധിയെ കുറിച്ചോ സ്വർഗരാജ്യത്തെ കുറിച്ചോ പ്രസംഗിക്കുവാൻ പ്രസംഗകരോ അതുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളോ പലപ്പോഴും തയ്യാറാകാൻ ഇടയാകാറില്ല. കാരണം ഈ നീതിക്ക് വേണ്ടി പ്രസംഗിച്ചാൽ ഒരുപക്ഷെ കേൾവിക്കാർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ അതോ അതോടൊപ്പം തന്നെ നീതിക്ക് വേണ്ടി മരിച്ച യോഹന്നാനെ പോലെ ശിരസ് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയും ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. എന്തുമാകട്ടെ, ഈ വിഷയങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സ്വർഗരാജ്യം വേദപുസ്തകത്തിൽ പഠിക്കുന്നതോടൊപ്പം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഭംഗിയായി ആസ്വദിക്കുവാൻ സഭയിലെ വിശ്വാസ പരമ്പരകളിലൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന ചില അവസരങ്ങളെ ഞാൻ തുടർന്നുള്ള സമയം പഠന വിഷയമാക്കുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്ന ഒരു വ്യക്തി ഈ ദൈവരാജ്യത്തിന്റെ സ്വർഗീയമായ അനുഭവം ഓരോ ഞായറാഴ്ചകളിലും ഉറപ്പിക്കുവാനും ഹൃദയത്തിൽ ദൃഢമാക്കുവാനും ലഭിക്കുന്ന ഒരു അവസരമായിട്ട് കരുതേണ്ടതാണ്. ഒരു ഉദാഹരണം, വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ കടന്നു വരുന്ന ഒരു വ്യക്തി എന്തിനാണ് ആരാധനയിൽ സംബന്ധിക്കുന്നതെന്ന് ഞാൻ കുറച്ചു നാൾ മുമ്പ് ഒരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു വൈദികനോടുള്ള ഉത്തരമായതുകൊണ്ട് കേൾക്കാൻ പാകത്തിലുള്ള ചില ഉത്തരങ്ങൾ പറഞ്ഞു. പക്ഷെ ആ മനുഷ്യൻ തന്നെ മറ്റൊരാൾ പറഞ്ഞതെന്നുള്ള ധാരണയിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞത് അതത്ര ദൈവാലയ ചിന്തയോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒന്ന്, എല്ലാവരും പോകുമ്പോൾ ഞാൻ പോകാതിരുന്നാൽ അത് മോശമല്ലേ? ചില സീസണൽ കാര്യങ്ങൾക്ക് വേണ്ടി ദേവാലയം നമുക്ക് ഉപയോഗിക്കാവുന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചു. ഉദാഹരണം, ജന്മദിനം വരുമ്പോൾ നമ്മൾ ദൈവാലയത്തിൽ വരണം എന്നൊരു ചിന്ത, വിവാഹ വാർഷികം വരുമ്പോൾ അന്ന് വിവാഹ വാർഷിക ദിനത്തിൽ ദേവാലയത്തിൽ ഉണ്ടാകണമെന്നുള്ള ചിന്ത, അതിനേക്കാൾ ഉപരിയായി ദുഃഖ വെള്ളിയാഴ്ച ദിവസം നിശ്ചയമായും ദേവാലയത്തിൽ ഉണ്ടാകണമെന്നുള്ള ചിന്ത, ഇതെല്ലാം ഒരു സീസണൽ ചിന്തയായിട്ട് നമുക്ക് കാണാം. പ്രത്യേക കാലയളവിൽ പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ അതിനെ പ്രാധാന്യമായിട്ട് കരുതുന്നു, പ്രധാനപ്പെട്ട ദിവസമായിട്ട് കരുതുന്നു. എങ്കിൽ ദേവാലയത്തിൽ വരുന്നത് എന്തിനെന്നുള്ള ചോദ്യത്തിന് പിതാക്കന്മാർ വേദശാസ്ത്രപരമായ ഉത്തരം വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയത് ഇങ്ങനെയായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഒന്ന്, ക്രിസ്തുവിന്റെ ജനനത്തെയും ജീവിതത്തെയും ക്രൂശാരോഹണത്തെയും പുനരുത്ഥാനത്തെയും അതോടൊപ്പം സ്വർഗാരോഹണത്തെയും ആരാധനയുടെ മധ്യത്തിൽ ഓർക്കുവാൻ ലഭിക്കുന്ന അവസരമാണ് വിശുദ്ധ ആരാധനയിലുള്ള സംബന്ധം. ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ക്രൂശാരോഹണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഈ അനുഗ്രഹീതമായ ഭാവങ്ങളെ ജീവിതത്തിൽ ഓരോ ആഴ്ചയിലും നേരിട്ട് ദൃശ്യമായി എന്റെ ഇന്ദ്രിയങ്ങളിലൂടെ കണ്ട് ബോധ്യപ്പെടേണ്ടുന്ന നിമിഷമായിട്ട് വിശുദ്ധ കുർബാനയെ നമ്മൾ കാണണം. അത് ഒരു മനഃശാസ്ത്ര പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ അതൊരു പെർസെപ്ഷൻ ലെവലാണ്. അതായത് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലാക്കി അതിനെ ബോധ്യപ്പെടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടണം. ഉദാഹരണം പറഞ്ഞാൽ, നിറങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ വ്യക്തികൾ തമ്മിൽ ഒരുപക്ഷെ വഴക്കുണ്ടാവും. ഏത് രാജ്യമാണ് നല്ലതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും വ്യക്തമായ ധാരണകൾ നമ്മുടെ മനുഷ്യർക്കെല്ലാം ഉണ്ട്. ഏത് ഫോൺ ആണ് നല്ലതെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിൽ ഒരുപക്ഷെ അത് വഴക്കിൽ കലാശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആശയങ്ങളിലേക്കും ഒരുപക്ഷെ മാറ്റപ്പെട്ടേക്കാം. പക്ഷേ എല്ലാത്തിലും നന്മയുണ്ട്, ഒരുപക്ഷെ അതിൽ ചെറിയ തിന്മയും കണ്ടേക്കാം. ഈ ഒരു ആശയം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചിട്ടാണ് വഴക്കിലേക്ക് നമ്മളെ തന്നെ നയിക്കാറുള്ളത്. ദേവാലയത്തിൽ വരുമ്പോഴും നമ്മൾ ഈയിനം ആശയങ്ങൾ പലപ്പോഴും മുങ്ങിപ്പോകാറുണ്ട്. പരസ്യമായ ആരാധന തുടങ്ങുന്ന സമയം തിരശീല നീക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് ഇന്ന് ആരാണ് ശുശ്രൂഷയ്ക്ക് കൂടിയത്, കുർബാന ചൊല്ലുന്നത്, അച്ഛന്റെ വസ്ത്രത്തിന്റെ നിറം ഏതാണ്, ഇന്ന് ആരാണ് ഗായക സംഘത്തിന്റെ നേതൃത്വം കൊടുത്തത്, ഇന്ന് ആരാണ് പ്രധാന വായനകളൊക്കെ നടത്തിയത്, ഈ ചിന്തകളിലേക്ക് ഭരിക്കുമ്പോൾ ഇതൊന്നും ദൈവരാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്ന ചിന്തകളല്ല. ഇതെല്ലാം ഭൗതികമായ കാര്യങ്ങളുടെ തുലനം ചെയ്യലോ വ്യാഖ്യാനങ്ങളോ ആയി അതിന്റെ പെർസെപ്ഷൻ ലെവൽ മാറ്റപ്പെടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തിരശീല സ്വർഗം നമ്മൾ കാണാനുള്ള ആദ്യ അവസരമാണ്. അതുകൊണ്ടാണ് തലവണങ്ങി കുരിശു വരച്ച് ഇൻകാർണേഷൻ മനുഷ്യാവതാരം എന്നുള്ള അനുഗ്രഹീതമായ ചിന്ത നമ്മൾ നേരിട്ട് കാണുന്ന സന്ദർഭമാണ് ഞാനും നിങ്ങളും ബോധ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, ആ സ്നേഹം എത്ര വലുതാണെന്ന് മനുഷ്യാവതാരത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന സന്ദർഭമാണ്. യഥാർത്ഥത്തിൽ പ്രധാന പരസ്യമായ ശുശ്രൂഷ ആരംഭിക്കുന്ന പ്രധാനപ്പെട്ട സമയം. തുടർന്ന് ഓരോ നിമിഷങ്ങളും നമ്മൾ പഠിക്കുവാനോ ചിന്തിക്കുവാനോ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മളെ ക്രമപ്പെടുത്തിയാൽ ഒരു കാര്യം നിശ്ചയമാണ്, ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ, ക്രൂശാരോഹണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം, ഈ എല്ലാ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തിയാണ് ആരാധനയിൽ സംബന്ധിക്കുന്നതെങ്കിൽ അത് ബോധ്യപ്പെടുന്നത് വളരെ ഭംഗിയായി നമുക്ക് ആസ്വാദ്യകരമായി തീർക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ കാര്യം ആസ്വാദ്യകരമാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ച് അവന്റെ ശൈശവാവസ്ഥ പിന്നിട്ട് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് വിജ്ഞാനം പഠിക്കുന്ന സന്ദർഭങ്ങളിൽ, വേണമെങ്കിൽ അതിനെ ഫോർമേഷൻ ടൈം എന്ന് പറയാം, ആ സമയം നിശ്ചയമായും മതബോധനത്തിന്റെ അടിസ്ഥാന ക്രമം ഒരു വിശ്വാസി പഠിച്ചിരിക്കണം. ഈ മതബോധനത്തെ നമ്മൾ പലപ്പോഴും വികലമാക്കാറുണ്ട്. ചിലരൊക്കെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ മെതഡിസ്റ്റ് പള്ളിയിലാ കുട്ടിയെ വിട്ടത്, അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് പള്ളിയിലാ വിട്ടത്, അവിടെയും ബൈബിൾ ആണല്ലോ പഠിപ്പിക്കുന്നത്. ഉത്തരം ശരിയാണ്, പക്ഷേ ഈ ബൈബിൾ എന്ന് പറയുന്നത് ഏതു മനുഷ്യനും വായിക്കുവാനും ഏതു മനുഷ്യനും അവന്റെ ഇന്ദ്രിയ സുഖത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു പുസ്തകമാണ്. സഭ അത് പഠിച്ച് പഠിപ്പിച്ച് ആ ഉപദേശം കൈമാറുന്നതും വ്യക്തികൾ അത് പഠിച്ച് വിശദമായി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിശദമാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ചിന്ത ഞാൻ പറയുവാനായിട്ട് കാരണം, മതബോധനത്തിന്റെ അടിസ്ഥാനം നിശ്ചയമായി ലഭിക്കപ്പെട്ട ഒരു വ്യക്തി ആ ഉൾക്കാഴ്ചയോടുകൂടി ആരാധനാലയത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ ഭംഗിയായി ആസ്വദിക്കുവാനുള്ളൊരു അവസരം നിശ്ചയമായും അവർക്ക് അവിടെ ലഭിക്കും. ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കണമെങ്കിൽ മതബോധനം ഒരുപക്ഷെ ശൈശവാവസ്ഥയിൽ ലഭിക്കപ്പെട്ടില്ലെങ്കിലും പിൽക്കാലത്തെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച്, ഉദാഹരണം ദിവ്യബോധനം പോലെയുള്ള പദ്ധതികളിലൂടെ ഈ ബോധ്യപ്പെടലിനെ നമ്മൾ അല്പം സമയം കണ്ടെത്തി ഉപയോഗിക്കുവാനായിട്ട് ഇടയാകണം. പലപ്പോഴും ദേവാലയ അന്തരീക്ഷത്തിൽ ഇത് പഠിക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം ജോലി സംബന്ധമായി ജോലിസ്ഥലം ദൂരെയാണെങ്കിലും നമുക്ക് പരിഭവമില്ല, പക്ഷെ ദേവാലയം ദൂരെയാകാൻ പാടില്ല. ജോലിസ്ഥലത്ത് ഓവർ ടൈം ഏറെ സന്തോഷകരമാണ്, പക്ഷെ ദേവാലയത്തിൽ ഓവർ ടൈം ഒരിക്കലും അനുവദനീയമല്ല. ദൈവ വിഷയങ്ങൾ പഠിക്കുവാൻ എക്സ്ട്രാ ടൈം എടുക്കുന്നത് ദുഃഖമാണെങ്കിൽ ലോകത്തിലെ വിജ്ഞാനങ്ങൾ എത്ര പണം മുടക്കി പഠിക്കാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യമായി പരിണമിക്കുകയാണ്. മറ്റൊരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, നാട്ടിലും ഇവിടെയുമൊക്കെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണ് ട്യൂഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് ഇൻട്യൂഷൻ. ട്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സപ്പോർട്ടിംഗ് സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ. എന്നാൽ ഇൻട്യൂഷൻ എന്ന വാക്കിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ദൈവം നമ്മുടെ അനുഗ്രഹീതമായ ആത്മീയ അനുഭവത്തിലൂടെ, അറിവിലൂടെ നമുക്ക് തരുന്ന പുതിയ അറിവുകളാണ് ഇൻട്യൂഷൻ. നമ്മൾ ആ ഇൻട്യൂഷൻ ലഭിക്കുന്ന സ്ഥലമായിട്ട് പുസ്തകങ്ങളെയോ കമ്പ്യൂട്ടറിനെയോ മൊബൈൽ ഫോണിനെയോ മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ദേവാലയം ദൈവജ്ഞാനമാകുന്ന ഇൻട്യൂഷൻ നൽകുന്ന സ്ഥലമായിട്ട് ഓർക്കുകയും അതനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തി അതിനുവേണ്ടി സമയം കണ്ടെത്തുവാനും, പ്രത്യേകിച്ച് വരുന്ന ആഴ്ചയിൽ സൺഡേ സ്കൂളിന്റെ അർദ്ധവാർഷിക പരീക്ഷ നടക്കുന്ന സമയം കൂടിയാണ്. എത്ര മാതാപിതാക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് അത് ബോധ്യപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അതിന്റെ എണ്ണം ഒരുപക്ഷെ കുറവായേക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് വിശുദ്ധ കുർബാനയിലൂടെ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. മറ്റൊരു ഉദാഹരണം, കൂദാശകൾ, ഈ കുർബാനയും ഒരു കൂദാശയാണെങ്കിലും മറ്റ് കൂദാശകളെ സംബന്ധിച്ച് പറയുമ്പോഴും, ഉദാഹരണത്തിന് വിശുദ്ധ മാമോദീസായും വിശുദ്ധ മൂറോൻ അഭിഷേകവും നടക്കുമ്പോഴും ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളുടെ ഒരു പ്രധാന പഠിപ്പിക്കൽ അതിന്റെ പിൻബലത്തിൽ നടക്കാറുണ്ട്. നമ്മൾ അതിനെ കേവലം ഒരു ചടങ്ങായിട്ട് കാണുന്നു. ഒരു തലതൊട്ടപ്പനായോ തലതൊട്ടമ്മയായോ എന്നെ ക്ഷണിക്കുമെങ്കിൽ അതിലെ പ്രധാന കർമ്മിയേക്കാൾ, കർമ്മം നടത്തുന്ന വ്യക്തിയേക്കാൾ ഞാൻ പ്രധാനപ്പെട്ട ആളാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാനും വൈദികനാകുന്നതിന് മുമ്പ് തലതൊടുന്ന ആളായിട്ട് ഒരു പ്രാവശ്യം എനിക്കൊരു അവസരം കിട്ടാത്തതിന്റെ പേരിൽ എന്റെ ചാർച്ചക്കാരിയുടെ ഒരു കുഞ്ഞിന്റെ മാമോദിശയ്ക്ക് ഞാൻ സംബന്ധിച്ചില്ല. കാര്യം ഒന്നാം പ്രാവശ്യം എന്റെ ചേട്ടനെ വിളിച്ചു, രണ്ടാം പ്രാവശ്യം എന്റെ ചേട്ടനെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് എന്താ കുഴപ്പം, ഞാൻ ക്രിസ്ത്യാനി അല്ലേ, ഞാൻ ഓർത്തഡോക്സുകാരനല്ലേ എന്നൊക്കെ ചോദിച്ച് ഞാൻ പരിഭവപ്പെടുകയുണ്ടായി. പക്ഷെ അതിന്റെ പിന്നിലൊരു വലിയ പശ്ചാത്തലം കൂടിയുണ്ട്. കേവലം ഇടത് കൈയിലും വലത് കൈയിലും പിടിച്ച് സാത്താനെ ഉപേക്ഷിക്കുകയും മസിഹായെ സ്വീകരിക്കുകയും ചെയ്യുന്ന ചടങ്ങ് മാത്രമല്ല തലതൊട്ടപ്പന്റേത്. ഒരു മെന്ററായി പ്രവർത്തിക്കണം. ആധ്യാത്മിക തലങ്ങളിൽ കൗമാരം വരെയെങ്കിലും ഈ കുഞ്ഞിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരാളായിട്ട് തലതൊടുന്ന ആൾ പരിണമിക്കണം. അതിലൂടെയാണ് ആ മാമോദിസാ കർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത്. അല്ലാതെ ആ ചടങ്ങിൽ ഫോട്ടോയിൽ നിന്നതുകൊണ്ടോ അവരുടെ ഏറ്റവും പ്രധാന ആളായിട്ട് അവിടെ പരിണമിച്ചതുകൊണ്ടോ അതിന് അർത്ഥം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ ഈ മാമോദിസയിലൂടെ വെള്ളത്തിലൂടെ മുഴുകി പുറത്തേക്ക് വരുന്ന വ്യക്തി ഒരു മരണവും ജനനവും ഒരുമിച്ച് സ്വീകരിക്കുകയാണ്. ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ച് മൂന്ന് പ്രാവശ്യം പ്രധാനപ്പെട്ട റൂഷ്മകൾ സ്വീകരിച്ചു കഴിയുമ്പോൾ സ്വർഗരാജ്യത്തിന്റെ പ്രവേശന കവാടത്തിൽ എനിക്ക് അനുഗ്രഹീതമായ അംഗത്വം ലഭിച്ചു. ചിലപ്പോഴെങ്കിലും ഈ ജീവന്റെ പുസ്തകം എന്നുള്ള ഒരു ആശയം നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില ദേവാലയങ്ങളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഹ്യൂസ്റ്റൺ ഏരിയയിൽ ഞാൻ കണ്ടു. ആ പേര് പറയുന്ന സന്ദർഭമാകുമ്പോൾ ആ കൂദാശിയുടെ മധ്യത്തിൽ വെച്ച് തന്നെ രജിസ്റ്ററിൽ പേരെഴുതി അവിടെ ഒപ്പിടുന്ന ഒരു സ്വഭാവം, ജീവന്റെ പുസ്തകത്തിന്റെ പ്രതീകമായി ചെയ്യുന്ന ഒരു അനുഭവം. ആ ചില സന്ദർഭങ്ങളിൽ അത് കണ്ടുവരാറുമില്ല. എന്തുമാകട്ടെ, അങ്ങനെ ഒരു ആശയം ഉണ്ട് എന്ന് കുഞ്ഞിന് പ്രധാനമായിട്ട് അന്നേരം ബോധ്യപ്പെട്ടില്ലെങ്കിലും അതിൽ പങ്കാളികളാകുന്നവർക്ക് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം കൂടിയായി നമുക്കതിനെ ചിന്തിക്കേണ്ടി വരും. മറ്റൊരു ഉദാഹരണം, വിശുദ്ധ വിവാഹകൂദാശ നടക്കുമ്പോഴും ഈ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പരിചയപ്പെടാൻ വലിയൊരു അവസരമുണ്ട്. കേവലം ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു കേവല ലൈസൻസായിട്ട് വിവാഹ ജീവിതം മാറ്റപ്പെടുന്നതിന് പകരം അതൊരു ഒരു ഉടമ്പടിയാണെന്ന് വേദപുസ്തകത്തിന്റെ ഭാഷ്യത്തിൽ സഭ പഠിപ്പിക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൃത്യമായിട്ടൊരു കാര്യം ഓർക്കണം. ഞങ്ങൾ സ്വർഗരാജ്യത്തിന്റെ ഏറ്റവും ചെറിയ ഭാഗമായ കുടുംബത്തിന്റെ അനുഭവത്തിലേക്ക് സഭയിലൂടെ വിളിച്ച് ചേർക്കപ്പെട്ടവരാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുരുഷന് ഒരിക്കലും ഈ കുടുംബജീവിതം മടുപ്പായി അനുഭവിക്കേണ്ടി വരികയില്ല. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്കും ഒരിക്കലും ആ ഭർത്താവിന്റെ കുറവോ പ്രശ്നങ്ങളോ കണ്ടുപിടിക്കുന്നതിന് പകരമോ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നതിന് പകരം എനിക്ക് ദൈവം ഭൂമിയിൽ തന്ന പരദീസയാകുന്ന സ്വർഗരാജ്യത്തിന്റെ ചെറിയ പതിപ്പിൽ ഞങ്ങൾക്കൊരുമിച്ച് ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയിട്ടുള്ള പങ്കാളിയാണ് എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുവാനായിട്ട് സാധിക്കും. ഈ ചിന്ത നമ്മളിൽ നഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ പരസ്പരം പഴിചാരുവാനും പരസ്പരം കുറ്റങ്ങളെ കണ്ടുപിടിക്കുവാനും പിന്നീട് ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നമ്മൾ സ്വന്തമായി ലഭിച്ച പങ്കാളിയെ താരതമ്യം ചെയ്യുവാനും പലപ്പോഴും ഇടയാകുന്നത്. ആ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അല്ലെങ്കിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി അത് ഒരു ഉടമ്പടിക്കാരുടെ പങ്കാളിത്വമാണ് ഏറ്റെടുക്കുന്നുള്ള ചിന്തയിലേക്ക് മനസ്സിനെ ക്ലിപ്തപ്പെടുത്തണം. അതോടൊപ്പം നമ്മൾ പെരുന്നാളുകളിൽ സംബന്ധിക്കാറുണ്ട്. പെരുന്നാളുകൾ തന്നെ രണ്ട് രീതിയിൽ നമ്മൾ നടത്തുന്നു. ഒന്ന്, മോറാനായ പെരുന്നാളുകൾ, ക്രിസ്തുവിന്റെ ജനന മരണ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളെ ഓർക്കുന്ന പെരുന്നാളുകൾ മോറാനായ പെരുന്നാളുകളായിട്ട് അനുഷ്ഠിക്കുമ്പോൾ സഭയിൽ അനുഗ്രഹീതമായ ജീവിതം നയിച്ച് ഭൂമിയിൽ വിശുദ്ധന്മാരായി ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരുടെ ഓർമ്മകളെ നമ്മൾ പെരുന്നാളുകളായിട്ട് കൊണ്ടാടാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇന്ന് ക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളുടെ പെരുന്നാളുകളിൽ സംബന്ധിക്കുന്നതിനേക്കാൾ നമുക്കേറെ ഇഷ്ടം ഭൂമിയിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ വിശുദ്ധന്മാരെ ഓർക്കുന്ന ചടങ്ങിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാനും അതിനുവേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുവാനും നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. ഉദാഹരണം, ദനഹാ പെരുന്നാൾ, ഇനി വരുന്ന ഓഗസ്റ്റ് 6 വരുന്ന മറുരൂപ പെരുന്നാൾ, അങ്ങനെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ വരുമ്പോൾ, ഇനി 3 നോമ്പ് വരുന്നു, ഇതൊക്കെ വരുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ വിശുദ്ധന്മാർക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും മോറാനായ പെരുന്നാളുകൾ അനുഷ്ഠിക്കുമ്പോഴാണെങ്കിലും വിശുദ്ധന്മാരുടെയോ ശുദ്ധിമതിയായ അമ്മയുടെ പെരുന്നാൾ അനുഷ്ഠിക്കുമ്പോഴാണെങ്കിലും അവിടെയും അവരുടെ ജീവിതം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ജീവിതത്തിന്റെ പ്രധാന നാഴികക്കല്ലായി ചിന്തിച്ചുകൊണ്ട് ജീവിതം ഭംഗിയായി ആസ്വദിക്കുകയും ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുകയും ചെയ്തവരാണ്. ആ വഴിയിൽ ഞങ്ങളും അനുയാത്രികരായി അല്ലെങ്കിൽ അനുഗാമികളായി കടന്നു ചെല്ലും എന്നുള്ള ചിന്തയോടെ പ്രദക്ഷിണത്തിലോ വിശുദ്ധ കുർബാനയിലോ അതുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിലോ സംബന്ധിച്ചാൽ പെരുന്നാളുകൾ ഒരിക്കലും വഴക്കിന്റെ നാളുകളായി മാറാറില്ല. പെരുന്നാളുകൾ ഒരിക്കലും സാക്ഷ്യമല്ലാത്ത ജീവിതത്തിന്റെ വഴികളായി മാറ്റപ്പെടാറില്ല. ഈ ചിന്തകളും പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടി വരും. ഒരാശയം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ദൈനംദിന ജീവിതത്തിലും ഒരു ദിവസം ആരംഭിച്ച് അവസാനിക്കുന്ന സമയം വരെയും സ്വർഗരാജ്യത്തിന്റെ ചില പതിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ദൈവം നൽകാറുണ്ട്. ഉദാഹരണം, നിത്യജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നിത്യജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കുന്ന പെരുമാറ്റ രീതികൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഇവിടെയൊക്കെയും സ്വർഗരാജ്യത്തിന്റെ ചെറിയ മർമ്മങ്ങളെ നമുക്ക് പങ്കുവെക്കാൻ പറ്റും. ഒരു ഉദാഹരണം കൂടി പൂർത്തിയാക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിലൂടെ പരന്നു വന്ന, അതിങ്ങനെ വൈറസ് പോലെ പെട്ടെന്ന് എല്ലാവർക്കും ലഭിക്കും, നമ്മൾ വായിക്കുന്നു അത് ഡിലീറ്റ് ചെയ്യുന്നു, വായിക്കുന്നു ഡിലീറ്റ് ചെയ്യുന്നു. പണ്ടൊക്കെ ഗുരുക്കന്മാരുടെ മുഖത്ത് നിന്ന് നമ്മൾ ഒരു ഗുരുദക്ഷിണ പോലെ വിജ്ഞാനം കേൾക്കുവാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നമ്മുടെ വിജ്ഞാനം മുഴുവനും താഴേക്ക് കുനിഞ്ഞിരുന്ന സ്ക്രീനിലൂടെ ലഭിക്കുന്ന വിജ്ഞാനമാണ്. ഈ വിജ്ഞാനങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന ഒരു വാട്സപ്പ് വാർത്ത ഇങ്ങനെയാണ്. ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിന് ക്ലാസ് എടുക്കുമ്പോൾ ഓഡിയൻസ് ആയിട്ട് ധാരാളം പേരുണ്ട്, സ്റ്റേജിലേക്ക് കുറച്ചു പേരെ വിളിച്ചിട്ട് എല്ലാവരുടെയും കയ്യിൽ ഒരു ബലൂൺ കൊടുത്തു, അത് വീർപ്പിച്ച ബലൂണാണ്, വീർപ്പിക്കാൻ അത് ആവശ്യപ്പെട്ടു, എല്ലാവരും അവരവരെ കൊണ്ടാവുന്ന രീതിയിൽ വീർപ്പിച്ചു. വീർപ്പിച്ചതിന് ശേഷം അത് ടൈ ചെയ്യാൻ പറഞ്ഞു, കെട്ടിവെച്ചു കയ്യിൽ ഓരോ, അത് കുട്ടി പൊട്ടിക്കാൻ ലഭിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു ഒരു സൂചി പോലെ ഉള്ള ഒരു ഒരു ഉപകരണവും അവരുടെ കയ്യിൽ കൊടുത്തു. കൊടുത്തിട്ട് അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ, ഞാൻ കുറച്ച് സമയം നിങ്ങൾക്ക് തരും, ഈ സമയം അവസാനിക്കുന്ന സമയത്ത്, ഞാൻ പറഞ്ഞ സമയം അവസാനിക്കുന്ന സമയം, ആരുടെ കയ്യിലാണോ പൊട്ടാത്ത ബലൂൺ ഉള്ളത് ആ വ്യക്തിക്ക് ഉചിതമായ സമ്മാനം ഞാൻ ഇവിടെ വെച്ച് നൽകും. അവിടെ ഒരു വിസിൽ മുഴങ്ങിക്കേട്ടു. എല്ലാവരും വളരെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധാലുക്കളായി. എല്ലാവരും ഇടത് കൈയിലോ വലത് കൈയിലോ ഏതെങ്കിലും ഒരു കയ്യിൽ ബലൂൺ എടുത്ത് അത് പുറകിലേക്ക് മാറ്റിപ്പിടിച്ച് മറ്റേ കയ്യിൽ കുത്തിപ്പൊട്ടിക്കുവാൻ ലഭിക്കപ്പെട്ട ഉപകരണമായി നേരെ പാഞ്ഞു ചെന്നത് അടുത്ത് നിൽക്കുന്നവന്റെ ബലൂൺ പൊട്ടിക്കുവാനാണ്. കുറച്ചുപേരുടെ ബലൂൺ പൊട്ടി, സമയം മുന്നോട്ട് പോയി. ശക്തമായി സംഘം ചേർന്ന് പൊട്ടിക്കപ്പെടാത്ത ബലൂണുകൾ ഉള്ള ആളുകളെ ആക്രമിക്കുവാനായിട്ട് അവർ തത്രപ്പെട്ടു. ഏറ്റവും ഒടുവിൽ നിശ്ചയിച്ച സമയത്തിനേക്കാൾ മുമ്പിൽ തന്നെ മുഴുവൻ പേരുടെ ബലൂണും പൊട്ടി. മുഖത്ത് ജാള്യതയുണ്ടെങ്കിലും ഇൻസ്ട്രക്ടറുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഇൻസ്ട്രക്ടർ മൂകനായി നിന്നെങ്കിലും ഇങ്ങനെ അതിന്റെ ആശയം വ്യാഖ്യാനിച്ചു, ഞാൻ ആവശ്യപ്പെട്ടത് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവസാനം ആരുടെ കയ്യിൽ ബലൂൺ പൊട്ടാതെ ഇരിക്കുമോ അവർക്ക് സമ്മാനം തരും. അത് ഒരാൾക്കാണെന്നോ രണ്ടു പേർക്കാണെന്നോ അദ്ദേഹം പറഞ്ഞില്ല. അത് കേൾക്കുന്നതിന് മുമ്പേ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത, എങ്ങനെ അവരെന്റെ ബലൂൺ പൊട്ടിക്കാം. ഈ ചിന്തയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നത്. എങ്ങനെ അവരനെ തോൽപ്പിക്കാം, എങ്ങനെ അവരനെ നശിപ്പിക്കാം, എങ്ങനെ അവരന്റെ കുറ്റം നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരാളുടെ വ്യക്തിത്വത്തിന്റെ മനോഭാവത്തിൽ ഞാൻ സൽഗുണ സമ്പൂർണനാണെന്നുള്ള ചിന്ത സ്വയമേ ഭരിക്കുമ്പോഴാണ് എപ്പോഴും അവരന്റെ തിന്മ കണ്ടുപിടിക്കുവാനും അത് മനസ്സിൽ സൂക്ഷിക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ വ്യക്തിബന്ധങ്ങളെ അകറ്റി നിർത്തുവാനും നമുക്കിടയാകുന്നത്. അവിടെ ബലൂൺ എല്ലാവർക്കും വേണമെങ്കിൽ പൊട്ടിക്കാതിരിക്കാമായിരുന്നു, പക്ഷേ അത് നമ്മുടെ അടിസ്ഥാന ചിന്തയിലേ ഇല്ല. അങ്ങനൊരു ആശയം, മറ്റുള്ളവനെ നശിപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് വിജയിക്കണം. വ്യക്തികൾ തമ്മിലുള്ള ആശയം ഇത് തന്നെയാണ്. ഭാര്യാഭർത്തർ ബന്ധത്തിലും ഇത് തന്നെ ഉണ്ടാകാറുണ്ട്, സഹോദര ബന്ധത്തിൽ ഇതുണ്ടാകാറുണ്ട്, അയൽ ഭവനങ്ങൾ തമ്മിൽ ഇതുണ്ടാകാറുണ്ട്. ഒരു ദേവാലയം മറ്റ് ദേവാലയത്തോട് ചെയ്യുന്നതും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷെ രണ്ടും ദേവാലയങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, രാജ്യങ്ങൾ തമ്മിലും ഇതേ ചിന്തകൾ പങ്കുവെക്കാറുണ്ട്. എല്ലാവർക്കും ജയിക്കുവാൻ ജീവിക്കുവാൻ അവസരം നൽകുമ്പോൾ എന്റെ ജീവിതം മറ്റുള്ളവന്റെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ ദൈവരാജ്യത്തിന് എതിരാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, പറയാൻ വന്ന ആശയങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു. എന്താണ് ദൈവരാജ്യം എന്നുള്ളതിനെ കുറിച്ച് ഹ്രസ്വമായ രണ്ട് നിർവചനത്തോടുകൂടി നമ്മൾ ഇത് ആരംഭിച്ചു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, അത് ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും അത് പറഞ്ഞതിന്റെ പേരിൽ സ്വന്തം ദേശത്തേക്ക് ചെന്ന കർത്താവിനെ പോലും എതിർക്കുവാനായിട്ടുള്ള ആളുകളുടെ സംഘം അവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെ ഇന്ന് നിലനിൽക്കുമ്പോൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള മർമ്മങ്ങൾ കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു മനോഭാവത്തിൽ നിന്ന് അതിനെക്കുറിച്ചൊരു വ്യക്തത സമ്പാദിക്കുന്ന മനോഭാവത്തിലേക്ക് നമുക്ക് മാറ്റുവാൻ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലവും സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലും നിത്യവിശ്വാസ പ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണികയിലുമൊക്കെ നമ്മൾ ഈ വിഷയം കാണുന്നു. യോഹന്നാൻ സ്നാപകൻ വളരെ അഭിമാനത്തോടെ വിഷയം നമുക്ക് ക്രിസ്തുവിന്റെ വരവിന് മുമ്പേ തന്നെ പ്രഖ്യാപിച്ചു. അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കൂദാശകളിലും പ്രത്യേകിച്ച് മാമോദീസ വിശുദ്ധ വിവാഹ കൂദാശ അതുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിലും പെരുന്നാളുകളുടെ ജീവിത ക്രമങ്ങളിലും ഏറ്റവും ഒടുവിൽ ദൈനംദിന ജീവിതത്തിൽ പോലും ദൈവരാജ്യത്തിന്റെ അനുഭവം ഉണ്ട് എന്ന് പഠിക്കുവാൻ ദൈവം തമ്പുരാൻ ഇന്നൊരു വലിയ അവസരം നമുക്ക് നൽകി. അതിന് ഒരവസരം കൂടി ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കുന്നു. അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യവും അനുഗ്രഹീതരായ വൈദികരുടെ ശ്രേഷ്ഠമായ സാന്നിധ്യവുമൊക്കെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഒക്കെ ഉള്ളൊരു വലിയ വേദിയായിട്ട് നമുക്ക് കാണാം. എന്നെ കേട്ടതായ എല്ലാ പ്രിയ വിശ്വാസ സമൂഹത്തോടുമുള്ള നന്ദി വിനയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.
വളരെ ശ്രേഷ്ഠവും വേദശാസ്ത്ര നിപുണവുമായ ഒരു നല്ല സന്ദേശമായിരുന്നു ഐസക് പ്രകാശിച്ചൻ നമുക്ക് നൽകിയത് എന്നുള്ളതിൽ സംശയമില്ല. ശേഷം 13 അധ്യായം ദൈവരാജ്യത്തെ പറ്റി പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ഉപമകൾ അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ ഈ ഭൂമിയിൽ ദൈവരാജ്യം സൃഷ്ടിക്കാം എന്നുള്ളതിനെ പറ്റിയായിരുന്നല്ലോ അച്ഛന്റെ പഠനം. ഈ രണ്ട് വാക്കുകളുണ്ട്, ഈ കിങ്ഡം ഓഫ് ഗോഡും കിങ്ഡം ഓഫ് ഹെവനും രണ്ടും. ഒന്ന് കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം, മറ്റേത് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്ന് പറഞ്ഞത് അപ്പം കുർബാനയുടെ കാര്യമൊക്കെ പറഞ്ഞാലോ, മറ തുറക്കുന്ന എന്തിനാ? സ്വർഗരാജ്യത്തിന്റെ പ്രതീകമായ മദ്ബഹ ദർശിക്കുന്നതിന് വേണ്ടിയാണ്. പിന്നെ അവിടെ നടക്കുന്ന സ്വർഗരാജ്യത്തിലെ അനുഭവമാണ്, അത് കാണാൻ വേണ്ടിയാണ് വിശുദ്ധ കുർബാന പള്ളിയിലെ ദേവാലയത്തിൽ മറ തുറക്കുന്നത്. അപ്പൊ ഈ സ്വർഗരാജ്യത്തിന്റെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഏതാ? അത് നമ്മള് പരലോകത്തെ ജീവിതത്തെ പറ്റിയ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ സ്ഥാപിക്കാനിരിക്കുന്ന ആ സംഗതിയാണ്, ആ രാജ്യമാണ് സ്വർഗരാജ്യം, കിങ്ഡം ഓഫ് സ്വർഗരാജ്യം. പക്ഷെ ദൈവരാജ്യം എന്ന് പറഞ്ഞ എവിടാ? അത് ആ രണ്ടാമത്തെ വരവിൽ സ്ഥാപിക്കുന്ന സംഗതിയല്ല, അതെവിടാ? ഇവിടെ സ്ഥാപിക്കട്ടെ, ഇവിടെ നമ്മൾ ഈ ഭൂമിയിൽ. അതുകൊണ്ട് ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയെ നമ്മൾ ചൊല്ലുന്നത് നിന്റെ രാജ്യം വരേണമേ. നിന്റെ രാജ്യം വരേണമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യം വരേണമേ. The establishment of kingdom of God where in this earth. നമ്മൾ ഇവിടെ ചെയ്യണം. എങ്ങനെ ചെയ്യണം? നമ്മുടെ ആരാധനാ ജീവിതത്തിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്നാ പറയും. സ്വർഗരാജ്യത്തിലെ അനുഭവത്തെ നമ്മൾ ആരാധനയിലൂടെ ദർശിച്ച് സ്വർഗരാജ്യത്തെ പറ്റി കുദാശകളിലൂടെ സ്വർഗരാജ്യത്തിന്റെ അനുഭവം നമ്മൾ അനുഭവമാക്കി, എന്നിട്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യം സൃഷ്ടിക്കണം. അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യം സൃഷ്ടിക്കുന്നവർക്ക് ലഭിക്കുന്ന റിവാർഡാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. രണ്ടും കൂട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ദൈവരാജ്യം എന്നുള്ളത് സ്വർഗരാജ്യം എന്നുള്ളത് അത് രണ്ടും വ്യത്യസ്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഭൂമിയിൽ ദൈവരാജ്യം സൃഷ്ടിക്കാനുള്ള നമ്മുടെ ചുമതലയെ പറ്റി നമ്മൾ ഓർക്കണം. ഭൂമിയിൽ ദൈവരാജ്യം സൃഷ്ടിക്കുന്നവർക്ക് ലഭിക്കുന്ന സ്വർഗരാജ്യം അതിന്റെ ഒരു ഫ്രീ ടെസ്റ്റ് നമുക്കിവിടെ അനുഭവിക്കുവാനും തക്കവണ്ണം സാധിക്കണം. അത് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നുള്ളത് ഈ ധ്യാനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രത്യേകമായിട്ട് അച്ഛന് അതിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഇങ്ങനെ പലപ്പോഴുമൊക്കെ അച്ഛനിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. വീണ്ടും ഇതേപോലുള്ള സന്ദർഭങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ്റെ അച്ഛൻ്റെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എല്ലാ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഷിക്കാഗോയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഷിക്കാഗോയിലെ നിങ്ങൾക്കറിയാം, എൻ്റെ മാതാവ് മരിച്ചിട്ട് ഈ നാളെ 30 തികയാണ്. ഷിക്കാഗോയിലെ ഇടവുകളെല്ലാം കൂടെ ചേർന്ന് നാളെ വൈകിട്ട് 30 അടിയന്തരം ഇവിടെ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫെബ്രുവരി 3 വൈകിട്ട് 41 അടിയന്തരവും ഹ്യൂസ്റ്റണിൽ വെച്ചെല്ലാവരും കൂടെ ചേർന്ന് എല്ലാ ഭദ്രാസനത്തിലെ വൈദികരും ജനങ്ങളും ഇടവുകളോട് ചേർന്ന് നടത്തുന്നുണ്ട്. അക്കാര്യവും പ്രത്യേകമായിട്ട് നന്ദി പുരസ്സരം എല്ലാവരെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. അക്കാര്യവും പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
സുവിശേഷ ഗീതങ്ങളിലെ 234 പേജിലെ മറപ്രേമന്റെ മമ്രായുടെ അവസാന ഭാഗം അന്യായത്തിൽ നിന്ന് എന്റെ കൈകൾ വിരമിച്ചിടട്ടെ എന്ന് തുടങ്ങി ദൈവം ഭാവം സമർപ്പിക്കും.
അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ, സൽക്കർമ്മങ്ങൾക്കായവകൾ നീട്ടപ്പെടുമാറാകട്ടെ, എൻ കാലുകൾ ദുർമാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ, സന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയൂ നീ നടക്കണമേ, അനുദാനത്തോടു കൂടി മഹാ കുറവിളി നെടുതീർപ്പുകളാലേ തുല്യനു തുല്യം വാടുന്താ നിർമ്മല ചിത്തം നൽകണമേ. മമശേഷവുമസ്തികളിൽ പതിവണം ഇടുമാറേറ്റം നടുവീർപ്പുകളിട്ടിടുന്ന നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ പാദങ്ങളെയോ തുണ്ടാകും നുറവിളിയാലേ, മെഴുകുന്നതുപോലുരുകേടും നിർമ്മല ചിത്തം നൽകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് പേരുകൾ ഓർക്കാവുന്നത് ഓർക്കാറുള്ള എലിസബത്തിനെ ദൈവസന്നിധി സമർപ്പിക്കാം, ആലീസിനെ ദൈവസന്നിധിയിൽ ഓർക്കാം, രാജിയെ ദൈവകരങ്ങൾ സമർപ്പിക്കാം, ജോളിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ ഡാനിയൽ എന്ന് പറയുന്ന മകനെ ഓർത്ത് പ്രാർത്ഥിക്കാം, രൂപേനെ ഓർത്ത് പ്രാർത്ഥിക്കാം, അതുപോലെ പ്രൈസിനെ ദൈവസന്നിധിയിൽ ഓർക്കുകയും രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് ദൈവവും ബാകെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പാറയ്ക്ക് പുറം ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന ദൈവമേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി നിന്നെ മഹത്വപ്പെടുത്തുവാൻ അവസരം തന്നല്ലോ. ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്നിക്കുകയും ചെയ്യുന്നു. അപ്പം ഞങ്ങൾ അർപ്പിച്ച ആരാധനകളും കീർത്തനങ്ങളും ഒക്കെ സ്വീകരിക്കുവാൻ തക്കവണ്ണ തിരുമനസ്സറിയണമേ. ഞങ്ങൾ ഒരുപാട് കുറവുള്ളവരും കുറ്റമുള്ളവരും ബലഹീനരുമാവുന്നു. എങ്കിലും ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ ഏറ്റു പറയുമ്പോൾ ഓരോ നിമിഷവും അവിടെ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു, ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ ശുദ്ധീകരണത്തിന്റെ തികവിൽ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. ആ ശുദ്ധീകരണം അങ്ങയുടെ അടുക്കിലേക്ക് വരത്തക്കവണ്ണം ഞങ്ങളെ കൂടുതൽ നിറവുള്ളവരും ചൈതന്യമുള്ളവരുമായിട്ട് രൂപാന്തരപ്പെടുത്തണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ യഹോവ കൂടെയുള്ള മനുഷ്യരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ബലമുള്ള ഭജ്ജങ്ങളിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ആക്കി വയ്ക്കണമേ. പ്രത്യേകിച്ച് രോഗികളായിട്ട് ഞങ്ങൾ അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്പുരാനെ അവരുടെയൊക്കെ രോഗസൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാളിതുവരെ അങ്ങയുടെ ശ്രദ്ധ അവരുടെ മേലുണ്ടായിരുന്നതുപോലെ വിട്ടുപിരിയാത്ത ദൈവകരുണ അവരുടെ മേലുണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. രോഗം ഒരു ശിക്ഷയല്ല, രോഗം ദൈവകരുണയുടെ ശ്രേഷ്ഠമായ ഭാവം തിരിച്ചറിയുന്ന സാധ്യതയാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അവരെത്തിച്ചേരുവാനും ഏത് പ്രതിബന്ധങ്ങളെയും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം മറികടക്കാനുള്ള കൃപയും കരുണയും നിന്റെ ദാസനോടൊക്കെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് ഉപയോഗപ്പെടുന്ന ഔഷധങ്ങളും അവരെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലൊക്കെയും പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടാകണമേ. ദൈവം നൽകുന്ന ആരോഗ്യത്തിൽ അങ്ങയുടെ ദേവാലയത്തിൽ ഒന്നിനെ സ്തുതിക്കത്തക്കവണ്ണം അവരുടെ മനസ്സിനും ശരീരത്തിനും ധൈര്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും കഴിവും ശക്തിയും നൽകണമേ. അതിനേക്കാൾ ഉപരി ദൈവത്തിലെ പറ്റിയുള്ള അറിവ് അവരിൽ വർദ്ധിപ്പിക്കണമേ. യുവാക്കന്മാരെ യുവതികളെ ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവഭയമുള്ള മക്കളായി മാതൃകയുള്ള മക്കൾ അവിടെ ഒരു അണ്ടക്കോടെ സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. കുടുംബ ബന്ധത്തിൽ ആഴമായ സ്നേഹവും ദൈവകരുണയും ഉണ്ടാകുവാൻ അണ്ടക്കോണ്ടടയാക്കി തീർക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഇവിടെ നാട്ടിലോടെ കഴിയുന്ന നല്ല മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ബലപ്പെടുത്തണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സന്തോഷിപ്പാൻ തക്കവണ്ണം അനുയോജ്യരെ പങ്കാളിയിൽ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവചൈതന്യമുള്ള കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉപജീവനത്തിന് ശ്രേഷ്ഠമായ പാതകളെ തുറന്നു കൊടുക്കണമേ. അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സ്ഥിരതയും ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ ത്രിവേണി ഓർക്കുന്നു. എല്ലാ ത്രിവേണിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഭദ്രാസനത്തെയും ഭദ്രാസനം നയിക്കുന്ന ത്രിവേണി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന് നിറവ് കൊടുക്കണമേ. അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ധൈര്യത്തോടും ശ്രദ്ധയോടും കൂടെ ഈ ഭദ്രാസനത്തെ സൂക്ഷിപ്പാൻ തക്കവണ്ണം ആവശ്യമായിരിക്കും നല്ല പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും ദാസന പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനത്തെ മാതൃകയുള്ളൊരു കൂട്ടായ്മയായിട്ട് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയുടെ ആത്മീക സംഘടനകളെ മുറപ്പിഷ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ രാജ്യത്ത് പുതിയ ഭരണകൂടമൊക്കെ ചുമതലയേൽക്കുമ്പോൾ അവരിലൊക്കെ അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. ദൈവരാജ്യം ഓരോ നിമിഷവും ഈ ഭൂമിയിൽ നടമാടത്തക്കവണ്ണം ഓരോ വ്യക്തികളിലും അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കത്തക്കവണ്ണം അയച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അരമനയുടെയെല്ലാം പുതിയ ചാപ്പല നിർമ്മാണ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന കൂട്ടായ്മ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റവും അനുഗ്രഹവും മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമേ. എവിടെയെങ്കിലും ബലഹീനതകളോ കുറവുകളുണ്ടോ നീക്കിക്കളയണമേ. നന്നായി ഇത് മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇതിനുവേണ്ടി തിരുവചനം ആഘോഷിക്കുന്നവരെയും പ്രത്യേകിച്ച് ശ്രേഷ്ഠമാരെ ചെന്ന് പകർന്നു വന്ന പ്രിയപ്പെട്ട അച്ഛനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശുശ്രൂഷകളൊക്കെയും ശ്രദ്ധയോടും കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന വിധത്തിൽ നിർവഹിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ കരുണ നിന്റെ ദാസനോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഇതുവരെ ജാരമരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല പറയതർക്കും സ്വർഗ്ഗ വൃക്ഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്നോ നാളെ സൂചിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ.
ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സമത്വം ആവാസവും ദൈവമേ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലും വരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിന്റെ മക്കളെല്ലാവരും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും വേറോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ലഘുരഹിതമായ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന ത്രിവേണി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ചിന്തോദ്ദീപകമായ ഒരു ചിന്ത പകർന്നു വന്ന പ്രിയപ്പെട്ട അച്ഛനോടുള്ള ഐസക്കച്ചനുള്ള നന്ദി പ്രത്യേകമായിട്ട് വീണ്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്ന എല്ലാ രാധീരാ വേദിക ശ്രേഷ്ഠമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം എല്ലാ വിശ്വാസികളെയും ഇത് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിക്കുകയും അനുഗ്രഹത്തിനും കൃപയ്ക്കും പ്രത്യേകിച്ച് രോഗികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജിനെ ഓർത്ത് ഓർക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട ജൂളിയാൻഡിയോടുള്ള നന്ദി അറിയിക്കുന്നു. അല്പമായി അധികമായ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം ഭാഗം ഓർക്കുകയും എല്ലാവരുടെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.